കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എവരിഹോം ബൈബിൾ ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. മറ്റൊരു പുതിയ വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം കൃപ ചെയ്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ നാം ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഭൂലോക ചരിത്രവും പുതിയ നിയമ പശ്ചാത്തലവും. ഈ പ്രപഞ്ചത്തിൻ്റെ ഇതിലെ സകല ചരിത്രത്തെയും രണ്ടായിട്ട് കീറി മുറിച്ചിരിക്കുന്നു, എ ഡി എന്നും ബി സി എന്നും. ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി കീറി മുറിച്ച ചരിത്രപുരുഷൻ ആര്? റോമാ സാമ്രാജ്യത്തിലെ സീസറന്മാരും ചരിത്രവും ഭൂമിശാസ്ത്രവും ചേർത്തിണക്കി ക്രിസ്തു ഒരു ചരിത്രപുരുഷനാണെന്നും തദ്വാര ബൈബിൾ ഒരു സത്യഗ്രന്ഥമാണെന്നും അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ് ഭൂലോക ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി മുറിച്ചത്. ലോകത്തിൽ എത്രയെത്ര മഹാന്മാർ ഉത്ഭവിച്ചിരിക്കുന്നു, അവർ ജനിച്ച് മരിച്ച് അടക്കം ചെയ്തിരിക്കുന്നു, എത്രമാത്രം മഹത്തരമായ കാര്യങ്ങൾ ലോകത്തിൽ പ്രദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ അവരാരുമല്ല ഈ ഭൂലോക ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായിട്ട് തിരിക്കാൻ ഉണ്ടായ കാരണം. അപ്പോൾ തന്നെ ക്രിസ്തു ചരിത്രത്തിൻ്റെ മധ്യ നിൽക്കുന്ന ചരിത്രപുരുഷനാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ചരിത്രകാരന്മാർ പോലും അവരുടെ ഡേറ്റുകൾ എഴുതുമ്പോൾ ഒന്നുകിൽ എ ഡി എന്നോ ബി സി എന്നോ എഴുതുമ്പോൾ വാക്കും ഭാഷണവും കൂടാതെ യേശു ക്രിസ്തുവിനെ എ ഡി എന്നോ ബി സി എന്നുള്ള ചുരുക്കെഴുത്തിനാൽ അവർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒരു ചരിത്രപുരുഷൻ്റെ ജനനത്തിന് മുമ്പും ചരിത്രമില്ല. ഏതൊരു ചരിത്രപുരുഷനും മരണം കൊണ്ട് അവസാനിക്കുന്നു. മരണാനന്തരം ചരിത്രമില്ല. അടയ്ക്കപ്പെട്ട അവരുടെ കല്ലറയിൽ അവരെന്നേക്കുമായി അടഞ്ഞു കിടക്കുന്നു. അവരുടെ ശരീരം മണ്ണിനോട് ചേർന്നു പോകുന്നു. ജനനത്തിന് മുമ്പേ ആർക്കും ചരിത്രമില്ല, മരണത്തിന് ശേഷം ചരിത്രവുമില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ചരിത്രം അങ്ങനെയല്ല, അവൻ നിസ്തുലനാണ്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ ചരിത്രം പഴയ നിയമത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ആദ്യത്തെ മശിഹായെക്കുറിച്ചുള്ള പ്രവചനം കാണുന്നത് വേദപുസ്തകത്തിലെ 1:3. പ്രോട്ടോ ഇവാഞ്ചലിയോൺ എന്ന് പറയുന്ന ആദ്യത്തെ സുവിശേഷം. മനുഷ്യൻ ഏദൻ്റെ മണ്ണിൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേശില്ലാത്തവനായി തീർന്നപ്പോൾ അവനു വേണ്ടി നിഷ്കളങ്കമായ ഒരാട്ടിൻകുട്ടി കൊല്ലപ്പെട്ടു. ആ ആട്ടിൻകുട്ടിയുടെ തോലുകൊണ്ട് ആ രണ്ടുപേരുടെയും നഗ്നതയെ മാറ്റുവാൻ പര്യാപ്തമായിരുന്നു. ഒരാട്ടിൻകുട്ടി രണ്ടുപേരുടെ നഗ്നതയെ മാറ്റുവാൻ പര്യാപ്തമായതുപോലെ ഇനിയും വരുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി തീരുമെന്നും അവൻ്റെ തോലുകൾ കൊണ്ട് രക്തത്താൽ സകല മാനവജാതിക്കും പാപക്ഷമയുണ്ടെന്നുള്ള ഒരു വേദശാസ്ത്രമാണ് അവിടെ നമുക്ക് കാണുന്നത്. ആദ്യം അതുകൊണ്ട് 3:15 ആദ്യത്തെ സുവിശേഷം. ക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമത്തിൻ്റെ ഏടുകളിൽ എഴുതിയിരുന്ന 1 പ്രവചനം. വേദപുസ്തകത്തിലെ 4:5 എന്ന് യെശയ്യാപ്രവചനത്തെ വേദശാസ്ത്രന്മാർ വിളിക്കുന്നു. കാരണം ക്രിസ്തുവിൻ്റെ കാലത്ത് അവനോടുകൂടെ കണ്ടും കേട്ടും ക്രിസ്തുവിൻ്റെ ചരിത്രം എഴുതിയ സുവിശേഷകന്മാരെ പോലെ തന്നെ ക്രിസ്തുവിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനത്തിൻ്റെ കുഴൽ കണ്ണാടിയിൽ കൂടെ ദർശിച്ച യെശയ്യാ ദീർഘദർശി യേശു ക്രിസ്തുവിൻ്റെ ജനനം, യേശു ക്രിസ്തുവിൻ്റെ വളർച്ച, പരസ്യ ശുശ്രൂഷ, കഷ്ടാനുഭവം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ദാവീദിൻ സിംഹാസനത്തിരുന്ന് ഭൂലോകത്തെ നീതിയോടും ന്യായത്തോടും കൂടെ ലോകത്തിൻ്റെ മധ്യസ്ഥാനമായ യെരുശലേമിൽ 1000 ഭരണം, ഇവ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മനുഷ്യൻ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും സഞ്ചരിച്ചും കൊണ്ട് എഴുതിയിരിക്കുന്നതിനേക്കാൾ വ്യക്തമായി ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനത്തിൻ്റെ ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്ന അതേ കാര്യം ഒന്നുപോലും നിവൃത്തിയാകാതിരിക്കാതെ സകലതും നിവൃത്തിയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ വേദപുസ്തകത്തിലെ യെശയ്യാ പ്രവചനം എന്ന് പറയുന്നത് 5 സുവിശേഷം എന്ന് പറയുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 66 പുസ്തകങ്ങളുള്ള യെശയ്യാ പ്രവചനത്തെ ഒരു വേദപുസ്തകത്താണ് നമുക്ക് തുലനം ചെയ്യാവുന്നതാണ്. ബൈബിൾ മൊത്തമായി 66 പുസ്തകങ്ങളുള്ള യെശയ്യാ പ്രവചനത്തോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണല്ലോ നമുക്കുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി മുതൽ 39 പുസ്തകങ്ങൾ പഴയ നിയമം എന്ന് പറയുന്നത് പോലെ യെശയ്യാ പ്രവചനത്തിൻ്റെ 1 മുതൽ 39 വരെയുള്ള പുസ്തകങ്ങൾ പഴയ നിയമത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ പുതിയ നിയമത്തിലെ പ്രധാന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ 40-ാം അധ്യായത്തിലാണ് ആദ്യമായി യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി വരുന്ന യോഹന്നാനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ 40-ാം അധ്യായം പുതിയ നിയമത്തിലെ 1-ാം പുസ്തകത്തോട് സാദൃശ്യപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നത്തെ ഇസങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമത്വ സുന്ദരമായ ഒരു രാജ്യം നമുക്ക് കേൾക്കുവാൻ കഴിയും. പക്ഷേ ഇന്ന് എവിടെയാണ് സമത്വം? ഇവിടെ ക്ഷേമം എവിടെയാണ്? ഇവിടെ സുന്ദരം എവിടെയാണ്? എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ രാജ്യം സ്ഥാപിക്കുന്നു എന്ന് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ജനനത്തിന് മുമ്പേ ചരിത്രം ഉള്ളവനും ജനിച്ചപ്പോൾ ചരിത്ര സംഭവങ്ങളെ തിരുത്തിക്കുറിച്ചവനും മരണശേഷം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചരിത്രം തിരുത്തിക്കുറിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് ലോകത്തിലെ മനുഷ്യരെയും മനുഷ്യ സമ്പ്രദായത്തെയും മാറ്റിമറിച്ചവനുമായ ചരിത്രാതീതനായ ചരിത്രപുരുഷനാണ് യേശു ക്രിസ്തു. ജനനത്തിന് മുമ്പേ ചരിത്രമുള്ളവൻ, ജീവിച്ചിരുത്തപ്പോൾ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചവൻ, മരണത്തിന് ശേഷം ചരിത്രത്തെ വ്യത്യാസപ്പെടുത്തിയ ചരിത്രാതീതനായ ചരിത്രപുരുഷനായ ക്രിസ്തു ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ഇന്നും നിലനിൽക്കുന്നു. ഇന്നും അവിടെ നിന്ന് ചരിത്രത്തെ തിരുത്തിക്കുറിക്കുന്നു. വാട്ട് ഈസ് ഹിസ്റ്ററി? എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ഹിസ്റ്ററി? ഹിസ്റ്ററി ഈസ് ഹിസ്റ്റോറി, അവൻ്റെ ചരിത്രം. ഹിസ്റ്റോറി ആരുടെ ചരിത്രം? യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നിരീശ്വരവാദിയായ റോബർട്ട് ഇൻഗർസോൾ തൻ്റെ സ്നേഹിതനും സാഹിത്യകാരനുമായ ലീവാലസിനോട് യേശുക്രിസ്തു ഒരു ചരിത്രപുരുഷനല്ലെന്ന് തെളിയിക്കുവാൻ ചില പുസ്തകങ്ങൾ എഴുത്തുകളും കൊണ്ട് ഈ ഒരു പുസ്തകമുണ്ടാക്കി അത് പ്രസിദ്ധീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഈ സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ റോബർട്ട് ഇൻഗർസോളിൻ്റെ താല്പര്യപ്രകാരം അനേക പുസ്തകങ്ങൾ ശേഖരിച്ചു, അനേക ആർട്ടിക്കിളുകൾ ശേഖരിച്ചു. അവസാനം പുതിയ നിയമം വായിക്കുവാൻ തുടങ്ങി. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ച് എഴുതി വച്ചിരുന്ന റെക്കോർഡുകൾ താൻ വായിച്ചു. അതോടുകൂടെ തൻ്റെ പരിശ്രമങ്ങൾ താൻ അവിടെ അതോടുകൂടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. യേശു ക്രിസ്തു ചരിത്രപുരുഷനല്ലെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇംഗർസോളിൻ്റെ ആഗ്രഹപ്രകാരം തുലിക എടുത്തതായ ഈ ലീ വാലസ് എന്ത് ചെയ്തെന്നറിയാമോ? ഇത് ചരിത്ര സംഭവമാണ്, ഇതൊരു ഊഹാപോഹമല്ല. അദ്ദേഹം എഴുതുവാൻ തുടങ്ങി. യേശു ക്രിസ്തു ചരിത്രപുരുഷനാണെന്ന് എഴുതി അത് വളരെ വ്യക്തമായി ലോകം കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയ മനോഹരമായ ഒരു ഡ്രാമ, ഒരു നാടകം താൻ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ബെൻഹർ. ഞാൻ ചോദിക്കുന്നത്, യേശു ക്രിസ്തുവിൽ കൂടെ ഇല്ലാത്ത ചരിത്രം ലോകത്തിലില്ല. വേദപുസ്തകം ഒരു കേവല ഒരു ചരിത്ര പുസ്തകമല്ല, പക്ഷേ ക്രിസ്തുവിനെ കൂടാതെ ചരിത്രം പൂർത്തീകരിക്കപ്പെടുന്നില്ല, പൂർണ്ണമല്ല. വേദപുസ്തകം കേവലം ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല, പക്ഷേ ക്രിസ്തുവിനെ കൂടാത്തതായ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമല്ല എന്ന് കാണുവാൻ കഴിയും. കേവലം വേദപുസ്തകം ഒരു രാഷ്ട്രീയ ഗ്രന്ഥമല്ല, പക്ഷേ ഇന്ന് രാഷ്ട്രീയക്കാർ കോണുകളിലും സ്റ്റേജുകളിൽ നിന്ന് വാതോരാതെ ഭൂലോകത്തിന് വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എന്താണെന്ന് പ്രസംഗിക്കുന്ന അവർക്ക് പോലും അറിയാൻ കഴിയാതിരിക്കുമ്പോൾ ആധികാരികമായി രാഷ്ട്രീയം പ്രസംഗിക്കാൻ കഴിവുള്ളത് ഒരു ദൈവത്തിൻ്റെ പൈതലിന് മാത്രമേ ഉള്ളൂ. ലോകത്തിൻ്റെ ഇന്നുകളെയും ലോകത്തിൻ്റെ ഇന്നലകളെയും ലോകത്തിൻ്റെ നാളെയും കുറിച്ച് ആധികാരികമായി പറയുവാൻ ഇന്നത്തെ ലോക രാഷ്ട്രീയ തലവന്മാർക്ക് എന്തധികാരം? എന്ത് അതിന് അവർക്ക് ഉപോത്ബലകമായി നിൽക്കുന്നു? യഥാർത്ഥമായി ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ വേദപുസ്തകം പഠിച്ച ഒരു ദൈവദാസന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങളുടെ ചിന്ത ഞാൻ ദാനിയേൽ പ്രവചനത്തിലേക്ക് തിരിക്കട്ടെ. അതിനെക്കുറിച്ചുള്ള പഠനമല്ല എങ്കിൽ പോലും അതിലെ ഒരു കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നു. അതായത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും പഴയ നിയമത്തിൽ കാണുന്നത് ഈ ലോക ചരിത്രത്തിൽ ഉണ്ടാകുവാനിരിക്കുന്ന സംഭവങ്ങൾ, അതായത് ഉണ്ടായിട്ടില്ലാത്ത സാമ്രാജ്യങ്ങളെക്കുറിച്ച് പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുന്ന കാര്യം. ഒരു സാമ്രാജ്യം ഉണ്ടായി തകർന്നടിച്ച് അതിൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കുകയല്ല ചെയ്തത്. 1-ാം സാമ്രാജ്യം നിലവിലിരിക്കുമ്പോൾ, അഥവാ ബാബേൽ രാജാവായ നെബുക്കനേസറിൻ്റെ രാജ്യം നിലവിലിരിക്കുമ്പോൾ തന്നെ അടുത്തുണ്ടാകാൻ പോകുന്ന മീഡോ പാർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചും, അതാ നിലം തൊടാതെ പടിഞ്ഞാറ് നിന്ന് കടന്നു വരുന്നതായ ഒരു കോലാട്ടുകൊറ്റനായ അലക്സാണ്ടറിനെ കുറിച്ചും, ലോകത്തെ മുഴുവനും ഇരുമ്പ് പല്ലുകൊണ്ട് ചവച്ച് ഭരിച്ച് ഇരുമ്പ് ഭരണം കാഴ്ചവെച്ച ലോകത്തിലെ ഏറ്റവും രക്തം വിപ്ലവങ്ങൾ ഉണ്ടാക്കിയതായ അത് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ ലഭിച്ചതായ സീസർമാരെ കുറിച്ചും ഒക്കെ നടക്കുന്നതിന് 700+ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എഴുതിയിരിക്കുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും രാഷ്ട്രീയത്തെക്കുറിച്ച് ഭാവിയിൽ ഈ ലോകത്തിനും മനുഷ്യനും സംഭവിക്കുന്ന എന്താണെന്ന് പറയുന്നത് വേദപുസ്തകം മാത്രമാണെന്ന് ഞാൻ പറയട്ടെ. 2-ാം അധ്യായത്തിൽ കണ്ടതായ സ്വപ്നം നെബുക്കദ്നേസർ കണ്ടതായ ഒരു ബിംബമാണ്. 7-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ടതായ ഒരു സ്വപ്നം മഹാസമുദ്രത്തിന്മേൽ കാറ്റടിക്കുമ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ കയറി വരുന്നു. ലോക പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയട്ടെ, 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ലോക രാഷ്ട്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് ഒന്നുകിൽ ഒരു സ്റ്റാച്യു, ജീവനില്ലാത്ത ഒരു ബൊമ്മ, അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന വളർത്തു മൃഗങ്ങളല്ല, വന്യമൃഗങ്ങൾ. ഒരു ഭക്തന്റെ ദൃഷ്ടിയിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഭരണം കേവലം നിർജീവവും പ്രതിമ പോലുള്ളതും തമ്മിൽ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളുമാണെന്ന് ഇതിനേക്കാൾ തെളിവ് എന്തു വേണം? സമുദ്രത്തിൽ കാറ്റടിക്കുമ്പോൾ വൈദിക ഭാഷയിൽ കാറ്റ് എന്ന് പറയുന്നത് ലോകത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. മാറ്റത്തിൻ്റെ കാറ്റ് പ്രപഞ്ചമാകുന്ന സമുദ്രത്തിന്മേൽ അടിക്കുമ്പോൾ ഒരു രാഷ്ട്രം മാറി അത് തകർന്നിട്ട് അടുത്ത രാഷ്ട്രം വരുന്നു, അടുത്ത രാഷ്ട്രം ഉത്ഭവിച്ച് താമസിയാതെ അടുത്ത രാഷ്ട്രം വരുന്നു. ഇങ്ങനെ പ്രപഞ്ചത്തിന്മേൽ അടിക്കുന്ന മാറ്റത്തിൻ്റെ കാറ്റ് കൊണ്ട് 4 സാമ്രാജ്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉരുത്തിരിഞ്ഞു. 4 സാമ്രാജ്യങ്ങളും തകർന്നടിഞ്ഞു. 4-ാം സാമ്രാജ്യം തകർന്നടിഞ്ഞതിൻ്റെ അന്ത്യത്തിൽ ആ കാലിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഇന്ന് നമുക്ക് പറയുവാനുള്ളത് 5-ാം രാജ്യതമുണ്ടാമേ എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ രാജ്യത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നു. ആകയാൽ ഈ ചരിത്ര പഠനം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ഒരു 2-ാമത്തെ വരവിനെയും ഇനിയും ഭരിക്കാൻ പോകുന്ന സാമ്രാജ്യത്തെയും കുറിച്ച് പറയുന്നു. എന്താണ് ക്രൈസിസ് ലോകത്തിലുണ്ടായിരിക്കുന്നത്? അന്തർദേശീയമായി ലോകവ്യാപകമായ ഒരു ക്രൈസിസ് പ്രപഞ്ചത്തിലുണ്ടായിട്ടില്ല. ഏതെങ്കിലും രാജ്യത്ത് ക്ഷാമമുണ്ടായിട്ടുണ്ട്, സാമ്പത്തിക മാന്ദ്യമുണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ലോക ചരിത്രത്തിൽ പഴയതിനും പുതിയതും എടുത്തു പഠിച്ചാൽ ആഗോള വ്യാപകമായിട്ടുള്ള ക്രൈസിസ് ഉണ്ടായ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്താണ് ഇത് വിളിച്ചു പറയുന്നത്? ആർക്കും ഒന്നും ചെയ്യാൻ വഴിയാത്ത ഒരു കാര്യത്തിലേക്ക് ലോകങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അവകാശമുള്ളവ ക്രിസ്തു ലോക ചരിത്രത്തിലേക്ക് കടന്നു വന്ന് ഭരിച്ചെങ്കിലുമേ കാര്യം നടക്കത്തുള്ളൂ. അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു പ്രിയമുള്ളവരെ. ആകയാൽ ലോക ചരിത്രമെന്ന് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുള്ള ചരിത്രമാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അത് കൂടുതലായി പഠിച്ച് മനസ്സിലാക്കി ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമുക്ക് ഈ ദൂതുകൾ ഇടയായിത്തീരട്ടെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ ചെറിയ അധ്യായത്തിന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.